ഹലോ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. ഇറ്റ്സ് മീ ശ്രീകല ശ്രീനാഥ്. അപ്പം ന്യൂ ഇയർ ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മളെ പടിവാതിക്കലെത്തി ഇങ്ങനെ നിൽപ്പാണ്. 2020 മാറി 2021 നമ്മളിങ്ങനെ കടക്കാൻ പോവാണല്ലേ. 2020 നമ്മൾ ആ ഒരു സമയത്ത് നല്ല ന്യൂ ഇയർ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരുന്നു ഇനി വരാൻ പോകുന്ന ഈ ഇയർ നമ്മളെ വല്ലാതെ ഇങ്ങനെ പിടിച്ച് മുറുക്കും എന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിനെ പാടെ ചേഞ്ചാക്കി മാറ്റുമെന്ന്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ചേഞ്ചാണ്. നമ്മൾ അറിവ് വെച്ചത് മുതൽ, അതായത് 2020 മുൻപ് വരെ നമ്മൾ സാധാരണ ലൈഫായിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2020 കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റൊരു ലോകത്തെ എത്തിയതുപോലെ തന്നെയാണ്. ശരിക്കും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗം അല്ലാതിരുന്ന മാസ്ക് നമുക്ക് എപ്പോഴും എവറി ടൈം നമ്മൾ പുറത്തു പോകുമ്പോൾ വെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നമ്മുടെ ജോലിക്കാര്യത്തിലായാലും എല്ലാവർക്കും സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ അതുപോലെ ഹോസ്പിറ്റലിലായാലും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റിയിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയ കാലുവേദനയോ തലവേദനയോ വന്നാൽ പോലും നമ്മൾ എന്താ പറയുക, സഹിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത്, കൊറോണ വന്ന ഒരു സമയത്ത് ചികിത്സ കിട്ടാതെ എത്രയോ പേര് മരണപ്പെട്ടു. അതൊക്കെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ചെറുപ്പകാലത്തൊക്കെ അമ്മമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ ഒരു കാലത്ത് വസൂരി വന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഫ്ലൂ വന്നു, അങ്ങനെയൊക്കെ. അതിനുശേഷം കുറച്ച് പേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ, അങ്ങനെയൊക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇനി നമ്മുടെ മക്കളുടെ മക്കളുടെയൊക്കെ കാലത്തായിരിക്കും കൊറോണയ്ക്ക് മുൻപ്, കൊറോണയ്ക്ക് ശേഷം നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നു എന്നൊക്കെ പറയാൻ പോകുന്നത്. ഇനിയും കൊറോണയുടെ ഓളം കെട്ടടങ്ങിയിട്ടില്ലെന്നാണ് ന്യൂസ് വരുന്നത്. കൊറോണ 2 ഒക്കെ വരാൻ പോവുകയാണ്. പിന്നെ അതുമാത്രമല്ല, കേരളത്തിൽ പേരറിയാത്ത എന്തൊക്കെയോ വൈറസും വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താകും നമ്മുടെ അവസ്ഥ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പരമാവധി നമ്മളിങ്ങനെ ജീവിച്ച് പോവുക, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക, ചെറിയ ചെറിയ കാര്യങ്ങളിൽ എൻജോയ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത് ബാംഗ്ലൂരായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ആഘോഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷിക്കാനുള്ള മൂഡൊന്നും അങ്ങനെ വലുതായിട്ട് വരുന്നില്ല. കാരണം ഇനിയത്തെ ഇയർ എന്തായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ചെറുതായ രീതിയിൽ ആഘോഷിച്ചല്ലേ പറ്റുള്ളൂ. കാരണം നമ്മളെല്ലാം ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ഇത്തിരി പേടിയുണ്ട്, ഇനി കൊറോണ 2-3 വരുമോ എന്നുള്ള കാര്യത്തിൽ. അപ്പം അതുകൊണ്ടാണ് ആഘോഷം ഇത്തിരി പിറകോട്ട് വലിക്കുന്നത്. പക്ഷെ എന്നാലും മാക്സിമം ചെറുതായ രീതിയിലൊന്ന് എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, പിന്നെ ഈ പുതുവർഷത്തിൽ അധികം എൻജോയ്മെൻറ്റ് വേണ്ട എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില കാര്യങ്ങൾ ന്യൂസിലും മറ്റും എല്ലാവരും കാണാനിടയായിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു 3 സെൻറ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ തമ്മിൽ വഴക്കിടുകയും മഹത്യ ശ്രമമുണ്ടാകുകയും അങ്ങനെ 2 കുട്ടികൾക്ക് അച്ഛനമ്മയും നഷ്ടപ്പെട്ട ഒരവസ്ഥ. അത് വായിച്ചപ്പം മുതൽ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ്. കാരണം വലിയ സെൻറ് ഭൂമിയോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഒരു 3 സെൻറ് ഒരു വീട് വെക്കേണ്ട ആ ഒരു ഇത് അവർ ആഗ്രഹിക്കുന്നുള്ളൂ. മനുഷ്യന്മാർ എന്ന നിലയിൽ അതുപോലും പിടിച്ചടക്കണമെന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന ആൾക്കാരുള്ളിടത്തോളം കാലം എന്താ ചെയ്യുക? കൊറോണ പോലും തോറ്റുപോകും ഇവരുടെയൊക്കെ മുന്നിൽ. അപ്പോൾ അത് ഈ അടുത്ത കാലത്തായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം സഹായിച്ച് സഹകരണത്തോടെ ജീവിക്കുക, അത്രയേ പറയാനുള്ളൂ ഈ ഒരു പുതുവർഷത്തിൽ. ന്യൂ ഇയർ ആകുമ്പോൾ ചിലരൊക്കെ കുറച്ച് പ്ലാൻസൊക്കെ ആയിട്ട് വരും. ന്യൂ ഇയർ 1 മുതൽ ആ ഇയർ എൻഡ് വരെ എന്തൊക്കെ ചെയ്യണം, മെയിനായിട്ട് ഹെൽത്തിൻ്റെ കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കാറ്. എപ്പോൾ മുതൽ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫുഡിലൊക്കെ എത്ര കൺട്രോൾ വരുത്തണം, അല്ലെങ്കിൽ ആ ഇയർ എത്ര വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ പ്ലാൻ ചെയ്തതുപോലെ ഇരിക്കും, അതാണ് എല്ലാവരുടെയും അവസ്ഥ. നമ്മൾ കോളേജ് ലൈഫ് തൊട്ട് ഈ ഒരു സമയം വരെ ഓരോ ന്യൂ ഇയർ ആകുമ്പോഴും ഇന്ന ഇയറിൽ ഇന്നത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഇന്നേ വരെ പ്ലാൻ ചെയ്തിട്ട് 1 മന്ത് മാത്രമേ അതൊക്കെ നടന്നിട്ടുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്യുന്നതൊക്കെ ഈ ഇയറിലും തൽക്കാലം ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ മലയാളം കലണ്ടർ പ്രകാരം ചിങ്ങം ഒന്നിനാണ് നമ്മുടെ പുതുവർഷം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ന്യൂഇയറൊക്കെ അവരുടേതായിട്ടുള്ള മാസങ്ങളിൽ കൊണ്ടാടുന്നുണ്ട്. ഗുജറാത്തിലൊക്കെ ആണെങ്കിൽ സാൽ മുബാറ ആശംസകൾ കൈമാറിയിട്ടാണ് അവർ പുതുവർഷം ആഘോഷിക്കുന്നത്. ഗുജറാത്തിലെ ഹിന്ദു വിശ്വാസികൾ അവരുടെ കലണ്ടർ അനുസരിച്ച് ആദ്യത്തെ മാസമായ കാർത്തികയിൽ 1st അവർ പുതുവർഷമായിട്ട് ആഘോഷിക്കുന്നത്. അതായത് ദീപാവലി കഴിഞ്ഞു വരുന്ന തൊട്ടടുത്തുള്ള ദിവസമാണ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബികളുടെ പുതുവർഷ ആഘോഷമാണ് വൈശാഖി. സാധാരണയായിട്ട് 14th ഇത് ആഘോഷിക്കുന്നത്. പിന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഇതുപോലെ 14th പുതുവർഷം ആഘോഷിക്കുന്നത്. അവർ ഈ പൊങ്കലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാൻ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലും അവരുടെ പുതുവർഷം ആരംഭിക്കുന്നത് ചൈത്രമാസം 1st അതായത് 1st ഇത് വരുന്നത്. അതുപോലെ കന്നഡികരുടെയും തെലുങ്കരുടെയും ഒക്കെ ഉഗാദി 1st-April സാധാരണ കണ്ടുവരുന്നത്. അതായത് 14th-15th എന്നീ തീയതികളിലൊക്കെ ആയിരിക്കും ഇത് വരുന്നത്. അപ്പം ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ട് ഓരോ ന്യൂഇയർ. ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനങ്ങളിലെ പുതുവർഷ ആഘോഷങ്ങളൊക്കെ. എന്നാൽ ലോകത്തിലെ ചില ഇടങ്ങളിലൊക്കെ പുതുവർഷമാകുമ്പോൾ ഒത്തിരി രസകരമായിട്ടുള്ള വിശേഷങ്ങൾ നടക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പെയിനിലൊക്കെ ആണെങ്കിൽ പുതുവർഷ തലേന്ന് രാത്രിയിൽ എല്ലാവരും കുടുംബങ്ങളൊക്കെ ഒത്തുകൂടാറുണ്ട്. 12:00 ഓരോ മണിമുഴക്കം ഉണ്ടാവും. അപ്പോൾ ഓരോ മണിമുഴക്കത്തോടൊപ്പം ഓരോ മുന്തിരി അവർ കഴിക്കാറുണ്ട്. ഇത് അവർക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് അവരുടെ വിശ്വാസം. അതുപോലെ തന്നെ പുതുവർഷത്തിൻ്റെ ദിനത്തിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് സിസ്റ്റർ ലെൻഡുകാർ പുറത്തിറങ്ങുക. അങ്ങനെ ചെയ്താൽ ദുഷ്ടശക്തികളൊക്കെ ഇതോടെ ഓടിപ്പോകുമെന്നാണ് അവരുടെ വിശ്വാസം. ബ്രിട്ടീഷുകാർക്ക് പുതുവർഷത്തിൽ വീട്ടിൽ വരുന്നവരുടെ കയ്യിൽ കൽക്കരി, ഉപ്പ് എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല സൂചനമായിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ആരെയും പുതുവർഷം ആശംസിക്കാൻ പാടില്ലാന്ന്. ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയാറുണ്ടല്ലോ. അപ്പം അതൊക്കെ പറയാൻ പാടില്ല എന്നാണ് ബ്രിട്ടീഷുകാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിശ്വാസം. അതുപോലെ തന്നെ ബ്രസീലുകാർക്കിടയിലാണെങ്കിൽ ഈ ഒരു ന്യൂ ഇയറിൽ നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം കൊണ്ടുവരും എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിചിത്രപരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ജപ്പാൻകാർക്കിടയിലുള്ളത്. അതായത് ന്യൂ ഇയർ തുടങ്ങുമ്പോൾ തന്നെ അവർ ഒരു കവിൽ ന്യൂഡിൽസ് അകത്താക്കുന്നു. വായിലാക്കിയ ന്യൂഡിൽസിൻ്റെ നീളമനുസരിച്ചായിരിക്കും അവർ ഓരോരുത്തരുടെയും ആയുസ് നിർണയിക്കുന്നത്. എന്തായാലേ വിചിത്രപരമായിട്ടുള്ളൊരു ആചാരമല്ലേ അത്. പിന്നെ ശ്രീലങ്കക്കാർക്കാണെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസപ്രകാരം ന്യൂ ഇയർ വളരെ മോശപ്പെട്ടൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ തലേ ദിവസം പുറത്തിറങ്ങുന്നു. പുതിയ വർഷം തുടങ്ങുമ്പോൾ മുല്ലപ്പൂവും കരിക്കട്ടയും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം തളിച്ചുകൊണ്ടാണ് അവരവരുടെ വീടുകളിലേക്ക് അവർ പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ അയർലൻഡിലെ ന്യൂ ഇയർ ആകുമ്പോൾ ആദ്യമായി വീട്ടിൽ വരുന്ന അയാൾ കറുത്ത മുടിയുള്ള ആളാണെങ്കിൽ ശുഭലക്ഷണവും നേരെ മറിച്ച് വെളുത്ത മുടിയുള്ള ആളാണെങ്കിൽ അശുഭമായിട്ടും കണക്കാക്കുന്നുണ്ട്. പിന്നെ ബൾഗേറിയക്കാർക്കാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആചാരമാണ് കേട്ടോ. പുതുവർഷ സമയത്ത് തുമ്മുന്നത് ശുഭലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. മിക്കവാറും അവർ ആ ഒരു ശുഭലക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തുമ്മുന്നതായും അഭിനയിക്കുകയും ചെയ്യാം. പിന്നെയുള്ളത് പുതുവർഷ തലേന്ന് നമ്മളെ വളർത്ത് പക്ഷിയെ കൂട് തുറന്നിട്ട് സ്വതന്ത്രമാക്കുന്നതാണ് ലാവോസുകാരുടെ ആചാരം. ഇത് മൂലം നല്ലതുണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധൻ്റെ പ്രതിമ ഈ ഒരു ദിവസത്തിൽ കഴുകി വൃത്തിയാക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് കംബോഡിയക്കാരുടെ വിശ്വാസം. പിന്നെ കൊറിയക്കാരാണെങ്കിൽ പുതുവർഷത്തിൽ ഒരു വീടിൻ്റെ മാതൃക ഉണ്ടാക്കി കത്തിച്ചു കളയുന്നു. അതായത് പോയ വർഷത്തിൻ്റെ അവർക്കുണ്ടാക്കുന്ന നിർഭാഗ്യങ്ങളൊക്കെ ഇതോടെ പോയി കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂ ഇയർ സമ്മാനമായിട്ട് കങ്കാരി കുഞ്ഞുങ്ങളെ കൈമാറുന്ന സമ്പ്രദായമാണ് ഓസ്ട്രേലിയയിലുള്ളത്. ഇങ്ങനെ ചെയ്താൽ ആ വ്യക്തിയുടെയും വീടിൻ്റെയൊക്കെ ഐശ്വര്യവും ഭാവിയൊക്കെ നിർണയിക്കുന്നത് കങ്കാരി കുഞ്ഞുങ്ങളാണെന്നാണ് അവരുടെ വിശ്വാസം. പിന്നെ പുതുവർഷ തലേന്ന് ജർമ്മൻകാർ വെള്ളം നിറച്ചൊരു പാത്രത്തിൽ ഈയം ഉരുക്കി ഒഴിക്കും. ഉരുക്കിയ ഈയം വെള്ളത്തിൽ കുമിളകൾ ഉണ്ടാക്കും. ഇത് നോക്കി പുതുവർഷത്തിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ അവർ നിർണയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പക്ഷികളെ സ്വതന്ത്രരാക്കുകയാണ് ലാവോസുകാരുടെ പുതുവർഷ ആചാരം. പിന്നെ വേറൊരു വിചിത്രമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്, പുതുവർഷത്തിൻ്റെ തലേ രാത്രിയിൽ ഉറങ്ങിയാൽ കൺപീലികൾ നരച്ചു പോകുമെന്നാണ് കൊറിയക്കാർ വിചാരിക്കുന്നത്. ഇതോടെ അവരുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടാവും, കാരണം രാത്രി ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും അവർക്ക് ഉണ്ടാവുക. പക്ഷെ ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നറിയില്ല. ഇതൊക്കെയാണ് അവരുടെ ഒരു ന്യൂ ഇയർ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. നമ്മളെ ലോകത്ത് എന്തൊക്കെയാണ് അല്ലെ വിചിത്രപരമായിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ സമയത്തായിരിക്കും അവരുടേതായിട്ടുള്ള ന്യൂ ഇയർ കൊണ്ടാടുന്നത്. പക്ഷേ എന്നിരുന്നാലും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നതാണ് ജനുവരി 1st ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും കഴിയുന്നത് പോലെ ന്യൂ ഇയർ ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക. ഇനി വരുന്ന പുതുവർഷത്തിൽ കൊറോണയും എല്ലാം മാറി എല്ലാവർക്കും നല്ല ഭാഗ്യം കൊണ്ടുവരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.